പോൾ സുരേഷ് എഴുതുന്നു, പെട്രോളും പ്രവാസിയും മാതാവും. രാത്രി 11 മണിയുടെ അടുത്ത സമയത്തെ ആ ബൈക്ക് യാത്ര അത്ര സുഖകരമായിരുന്നില്ല. ദീർഘദൂരം ബസ്സിൽ യാത്ര ചെയ്ത് വന്നിട്ടാണ് അടുത്തുള്ള ടൗണിൽ വെച്ചിരുന്ന ബൈക്കെടുത്ത് വീട്ടിലേക്ക് പോകുന്നത്. പെട്രോൾ അടിക്കണമെന്ന് കരുതിയെങ്കിലും ടൗണിലെ പെട്രോൾ പമ്പ് അടച്ചു കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് പുലർച്ചെ ഒരു യാത്രയുണ്ട്, അതിനാൽ എങ്ങനെയെങ്കിലും വേഗം വീട്ടിലെത്തിയേ പറ്റൂ. ക്ലേശങ്ങൾക്ക് ആക്കം കൂട്ടാൻ മഴയും പെയ്യാൻ തുടങ്ങി. റെയിൻകോട്ട് എടുത്ത് ധരിച്ച് ഞാൻ യാത്ര തുടർന്നു. വഴി ഏകദേശം വിജനം. അല്പനേരം കഴിഞ്ഞതേയുള്ളൂ, ശങ്കിച്ചതുപോലെ തന്നെ പെട്രോൾ തീർന്നു. ഇനി എന്തു ചെയ്യും? പ്രാർത്ഥിക്കണമെന്ന് തോന്നി. ജപമാല കയ്യിലെടുത്തെങ്കിലും ചൊല്ലാനുള്ള മാനസികാവസ്ഥയില്ല, അതിനാൽ പകരം എത്രയെന്തെയുള്ള മാതാവേ ജപം തുടരെ ചൊല്ലാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു വാഹനം വരുന്നത് കണ്ടത്. വേഗം ബൈക്കൊരു വശത്തേക്ക് ഒതുക്കി വയ്ക്കാൻ ശ്രമിച്ചു, പക്ഷേ ആ വാഹനം എനിക്കരികിൽ നിർത്തി. സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഗൾഫ് പ്രവാസിയുടെ വാഹനമാണെന്ന് പെട്ടെന്ന് മനസ്സിലായി. മുൻസീറ്റിലിരുന്ന മനുഷ്യൻ എന്നോട് ചോദിച്ചു, അടുത്ത് പെട്രോൾ പമ്പ് എവിടെയാണുള്ളത്? 5 കിലോമീറ്ററോളം അപ്പുറത്താണെന്ന് മറുപടി നൽകിയപ്പോൾ മറ്റൊന്നും പറയാതെ അദ്ദേഹം പോയി. ഞാൻ എത്രയെന്തെയുള്ള മാതാവേ ചൊല്ലിക്കൊണ്ടിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ നേരത്തെ കണ്ട വാഹനം തിരികെ വരുന്നത് കണ്ടു. അതിൽ നിന്ന് ആ മനുഷ്യൻ ഒരു കുപ്പി പെട്രോൾ എടുത്ത് എനിക്ക് നേരെ നീട്ടി. ഇത് വണ്ടിയിലൊഴിച്ചു. അമ്പരപ്പോടെയാണെങ്കിലും ഞാനത് വാങ്ങി പെട്രോൾ ടാങ്കിൽ ഒഴിച്ചു. ഇനി സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. പിന്നെ മറ്റൊന്നും പറയാൻ നിന്നില്ല. അദ്ദേഹം മടങ്ങി. എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകാൻ തുടങ്ങി. കരച്ചിലിനിടെ എൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, ഈ പാതിരാത്രിയിൽ പെട്രോളും തരുമെങ്കിൽ എൻ്റെ മാതാവേ, ഇനി എനിക്കൊന്നും പറയാനില്ല. ആ രാത്രിയിൽ എത്രയെന്തെയുള്ള മാതാവിൻ്റെ മാധ്യസ്ഥമല്ലാതെ മറ്റെന്താണ് ആ വ്യക്തിയുടെ മനസ്സിൽ എനിക്ക് പെട്രോൾ വാങ്ങിത്തരണമെന്ന് പ്രേരണ നൽകിയത്? ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. സങ്കീർത്തനങ്ങൾ 32:6.